Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, പിന്നെ വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ഭാഗമാണെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 32 മുതൽ 48 വരെ വാക്യങ്ങൾ. പുതിയ നിയമ പണ്ഡിതനും കാരുണീകൻ മാസികയുടെ പത്രാധിപരുമായ ഡോക്ടർ ജേക്കബ് നാലുപറയാണ് ഇന്നത്തെ സുവിശേഷ ചിന്തകൾ പങ്കുവയ്ക്കുന്നത്.
ഫ്രാൻസിസ് പാപ്പ തൻ്റെ ബാല്യകാലം ഓർക്കുന്ന ഒരവസരത്തിൽ അദ്ദേഹം ജീവിതത്തിലുടനീളം, പ്രത്യേകിച്ച് ചെറുപ്പകാലത്ത് തൻ്റെ ജീവിതത്തിൽ മാതൃകയും ആദർശവും തന്നെ വളർത്തിയതിൽ വലിയ പങ്കും വഹിച്ചിരുന്നു എന്ന് എപ്പോഴും പറയുന്ന വല്യമ്മച്ചി, അപ്പൻ്റെ അമ്മ. അദ്ദേഹത്തിൻ്റെ വല്യമ്മച്ചി പറഞ്ഞൊരു വാചകം പലപ്പോഴും പാപ്പ ആവർത്തിക്കുന്നുണ്ട്. ആ വാചകം ഇതാണ്, അതായത് ശവക്കച്ചയ്ക്ക് പോക്കറ്റില്ല. വളരെ അർത്ഥഗർഭമായ വാചകമാണ്. കുഞ്ഞായിരുന്നപ്പോൾ ഈ കൊച്ചുമകനോട് വല്യമ്മച്ചി പറഞ്ഞതാ, മകനെ ശവക്കച്ചയ്ക്ക് പോക്കറ്റില്ല. അർത്ഥം, തേ മരിച്ചു കഴിഞ്ഞിട്ടോണ്ട് പോകുന്ന ഉടുപ്പിന് കുപ്പായത്തിന് പോക്കറ്റില്ല. പോക്കറ്റില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ പോക്കറ്റിനകത്ത് ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, പേഴ്സ് ഇടാൻ പറ്റില്ല, അതിൻ്റെ കാശിടാൻ പറ്റില്ല, സമ്പത്തിടാൻ പറ്റില്ല, ഭൂമിയുടെ ആധാരമിടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മരിച്ചു കടന്നു പോകുമ്പോൾ കൂടെ കൊണ്ടുപോകുന്ന ഉടുപ്പിനകത്ത് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ശവക്കച്ചയ്ക്ക് പോകറ്റില്ല. ഇത് വളരെ മനോഹരമായ ഒരു പറച്ചില. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്, അതായത് നിങ്ങൾക്കുള്ളവ വിറ്റ് നിങ്ങൾ ധർമ്മം കൊടുക്കുവിൻ. അതായത് ഈശോ പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് വിറ്റ് നിങ്ങൾ ധർമ്മമായിട്ട് കൊടുക്കുവിൻ. അങ്ങനെ എന്തിനാണ്? പഴകിപ്പോകാത്ത പണസഞ്ചികൾ അതുമൂലം കരുതി വെക്കുവിൻ. പോരാ, ഒടുങ്ങാത്ത നിക്ഷേപം അതിലൂടെ സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കുവിൻ. ഇതാ ഈശോ ശിഷ്യരോട്, അനുയായികളോട് പറയുന്നത്. അതായത് നിങ്ങളുടെ സമ്പത്ത് ധർമ്മമായിട്ട് കൊടുക്ക്. എന്തിന്? സ്വർഗത്തിൽ നിക്ഷേപം. ഇവിടെ ഉള്ളത് കൊടുക്ക്, ഭാവിയിൽ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാൻ വേണ്ടിയിട്ട്. ഇത് ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായൊരു ഭാവമായിട്ട് ക്രിസ്തു ശിഷ്യ സ്വീകരിക്കേണ്ടതാണ്. അതായത് ഏതാണ് പ്രധാനപ്പെട്ടത് എന്നുള്ളതാ പ്രധാനപ്പെട്ട ചോദ്യം. ഏതാ നിനക്ക് പ്രധാനപ്പെട്ടത്? നിന്റെ ജീവനാണോ നിന്റെ സമ്പത്താണോ? ഇത് സുവിശേഷത്തിൽ ഈശോ പലയാവർത്തി ആവർത്തിക്കുന്ന കാര്യമാണ്. ഏതാ പ്രധാനപ്പെട്ടത്? വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഫോർ യു, യുവർ ലൈഫ് ഓർ യുവർ പൊസഷൻ? നിന്റെ ജീവിതമാണോ നിന്റെ സമ്പത്താണോ ഒന്നാമത് വരേണ്ടത്? സംശയമൊന്നുമില്ല. ആരും പറയും, അതായത് ജീവൻ തന്നെയാണ്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ബാങ്കിൽ 10-36 കോടി അല്ലെ 50 കോടി രൂപ കിടന്നിട്ടും ഇന്ന് രാത്രി 12 മണിക്ക് മരിച്ചു പോവുകയാണെങ്കിൽ എന്ത് ഫലം? ഏതാ പ്രധാനപ്പെട്ടത്? നിന്റെ ജീവനാണോ നിന്റെ സമ്പത്താണോ? അതുകൊണ്ട് ഈശോ പറയുന്നത്, നിന്റെ ഈ സമ്പത്ത് വിറ്റ് നീ എന്ത് ചെയ്യണം? ജീവൻ, നിത്യജീവൻ, മരിച്ചു കഴിഞ്ഞാലും അങ്ങോട്ട് നീണ്ടു നിൽക്കുന്ന ജീവൻ, മരിച്ചു കഴിഞ്ഞാലും നീ വീണ്ടും ജീവിക്കുന്ന ജീവൻ, അതാണ് നിത്യജീവൻ, അതാണ് സ്വർഗരാജ്യം, അതാണ് സ്വർഗരാജ്യത്തിലെ നിക്ഷേപം. ഇത് നേടാനാണ് ഈശോ പറയുന്നത്, പഠിപ്പിക്കുന്നത്. യൂറോപ്പിലെ നമ്മുടെ ഒരു മലയാളി കുടുംബമാണ്. ഞാൻ ഒരു ദിവസം താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ പ്രഭാതഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എഴുന്നേറ്റു, അവർ വിളിച്ചുകൊണ്ട് ഭക്ഷണത്തിനിരുത്തി, ഭക്ഷണമെല്ലാം കഴിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോൾ ആ കുടുംബത്തിൻ്റെ നാഥൻ, ഗൃഹനാഥൻ, ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി കാപ്പി കിട്ടി കഴിഞ്ഞപ്പം. എന്നിട്ട് താഴത്തെ ഫ്ലോറാണ്, താഴത്തെ ഫ്ലോറിൽ കൊണ്ടുവന്ന് ജനാലയുടെ മുഴുവൻ ഗ്ലാസ്സാണ്, അവിടെ നിർത്തിയിട്ട് ചോദിച്ചു, അച്ചോ ത്തെ അപ്പുറത്തേക്ക് നോക്കുമ്പോൾ എന്ത് കാണുന്നു? ഞാൻ പടന്ന് ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു പുൽത്തകിടി കാണുന്നു. എന്നിട്ട് ചോദിച്ചു, പുൽത്തകിടി കഴിഞ്ഞോ? ഒരു റോഡ് കാണുന്നു. റോഡ് കഴിഞ്ഞോ? റോഡ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇതുപോലെ മറ്റൊരു പുൽത്തകിടി. അത് കഴിഞ്ഞിട്ടോ ഞാൻ പറഞ്ഞു, ഇതുപോലെ ഒരു വീട്. അദ്ദേഹം പറഞ്ഞു, ദേ ആ വീടും എൻ്റെ വീടാണ്. ഓ, ഞാൻ ചോദിച്ചു, ഈ ഒരു വീട് പോലെ? അല്ല അച്ചോ, അത് സൗകര്യത്തിന് ഒത്തു കിട്ടിയതാണ്. ഇങ്ങനെ നേരെ പാരലായിട്ട് രണ്ട് വീടുകൾ നമുക്ക് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നു, അത് വിൽപ്പനയ്ക്ക് വന്നു, ഞാനതങ്ങ് വാങ്ങിച്ചു. ഓ, എന്നിട്ട് പറഞ്ഞു, ഇതുപോലെ ഒരു വീടും കൂടെ ഈ ടൗണിൽ എനിക്കുണ്ട്. ഉറപ്പിലൊരു പട്ടണം. ഞാൻ പറഞ്ഞു, ഓളാലോ. എന്നിട്ട് അടുത്തത്, നാട്ടിൽ ഈയിടെ 3-4 കോടി രൂപ മുടക്കി മറ്റൊരു വീട് വാങ്ങിച്ചു. ഓ, ഞാൻ പറഞ്ഞു, അതും കൊള്ളാമല്ലോ. ചോദ്യം ഏതാണ് പ്രധാനപ്പെട്ടത്? ഒന്നാമത്തത്, നിന്റെ ജീവനാണോ നിന്റെ സമ്പത്താണോ? എന്നിട്ട് ഈശോ പറഞ്ഞു മുന്നോട്ട് പോകുമ്പോൾ പറയുന്ന ഒരു വലിയ സൂത്രവാക്യമുണ്ട്, നിന്റെ നിക്ഷേപം എവിടെ ഇരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. 12:34 നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും ഹൃദയവും. ഈശോ എന്നോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഹൃദയം എവിടെ ആയിപ്പം? നിന്റെ സമ്പത്തിലാണോ? നിന്റെ ഭൂമിയിലാണോ? നിന്റെ ബാങ്ക് ബാലൻസിലാണോ? അതോ നിന്റെ സോഷ്യൽ സ്റ്റാറ്റസിലാണോ? പ്രശസ്തിയിലാണോ? ഏതിലാണ് നിന്റെ ഹൃദയം? ഏതിനെയാണ് നീ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? നിന്റെ ഹൃദയം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ നിക്ഷേപം. ഈശോ പറയുന്നത്, ഈ ഭൗതികമായ സമ്പത്തുകൾ കൊടുത്ത് ധർമ്മം കൊടുക്കാനാണ് പറഞ്ഞു. വെറുതെ കൊടുക്കാൻ, തിരിച്ചു കിട്ടുകയില്ലാത്ത രീതിയിൽ കൊടുക്കാൻ. അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തേ, നിന്റെ ജീവൻ നിത്യതയിലേക്ക് വളരുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ നമ്മുടെ കിഡ്നി ഫെഡറേഷൻ ചെയർമാൻ നമ്മുടെ ഡേവിസ് ചെർമേലച്ചൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അദ്ദേഹം പലയിടത്തും ആവർത്തിക്കുന്നതാണ് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, വെറുതെ നിങ്ങളൊന്ന് നോക്ക്, രാവിലെ മുമ്പിൽ വന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന പാവപ്പെട്ടവന് ഒരു 10,000 രൂപയുടെ നോട്ട് 10,000 രൂപ കൈ വെച്ചിട്ട് കാണുന്ന ആദ്യത്തെ ആൾക്ക് പാവപ്പെട്ടവന് 1,000 രൂപ കൊടുക്കുക. കർമ്മക്കാരൻ, യ്യോ, അവൻ അന്തിച്ചു നിൽക്കും, ഇത് തെറ്റുപറ്റിയോ, അബദ്ധം പറ്റിയോ എന്ന് പറയാൻ. പക്ഷേ ആ മുഖത്ത് കാണുന്ന സന്തോഷം, ഇരിക്കട്ടെ, നിനക്കുള്ളതാന്ന് പറഞ്ഞാൽ കിട്ടുന്ന ആ മുഖത്തെ സന്തോഷം, അടുത്ത് കാണുന്ന അടുത്ത പാവപ്പെട്ടവൻ അല്ലെ ലോട്ടറി വിൽപ്പനക്കാരന് 1,000 കൊടുക്ക്, അവൻ്റെ പ്രതികരണം സന്തോഷം. അടുത്തവന് കൊടുക്ക്, എങ്ങനെ 10 പേർക്ക് കൊടുത്താൽ കിട്ടുന്ന അവരുടെ മുഖത്തിൻ്റെയും ജീവിതത്തിൻ്റെയും നന്ദിയും ഭാവവും സന്തോഷവും, അത് നിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കുന്ന വലിയ തൃപ്തി, അത് ഈ 10,000 പോക്കറ്റ് വെച്ചാൽ കിട്ടൂ. കൊടുക്ക് നിന്റെ സമ്പത്ത്, അത് ധർമ്മമായിട്ട് കൊടുക്ക്. കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് നിത്യതയിലേക്ക് നിന്റെ ജീവൻ വളരുകയാണ്. അറിയാതെ സ്വീകരിക്കപ്പെടുന്നവൻ്റെ മനസ്സിലും ഹൃദയത്തിലും ജീവിതത്തിലും നീ കടന്നു കയറുന്നു. നീ മരിച്ചാലും ജീവിക്കുന്നു അവരുടെ ഹൃദയത്തിൽ, പോരാ, നീയും അവരും മരിച്ചാലും പിന്നീടും ജീവിക്കുന്നു. നിത്യതയിലേക്ക് നിന്റെ ജീവൻ വളരുന്ന അവസ്ഥയാണ്. ഇത് ചെയ്യാനാണ് ഈശോ ഇന്ന് ആവശ്യപ്പെടുന്നത്. ഉള്ളത് ധർമ്മമായിട്ട് കൊടുത്ത് നശിച്ചു പോകാത്ത നിക്ഷേപം, നിത്യജീവൻ്റെ നിക്ഷേപം, സ്വർഗരാജ്യത്തിൻ്റെ നിക്ഷേപം കൈവശപ്പെടുത്തുവിൻ. ഇത് ഇത്തരം ഒരു കൊടുക്കലിന് ഞാൻ എൻ്റെ മനസ്സിനെയും ജീവിതത്തെയും ഒരുക്കണമെങ്കിൽ, സന്നദ്ധമാക്കണമെങ്കിൽ അതിനും ഉള്ള ഒരു വ്യവസ്ഥയുണ്ട്. അത് ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുമ്പ് 12:30 ഈശോ പറയുന്നത്, എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കുകയും ആകുലചിത്തരാകുകയും വേണ്ട, ഇവയെല്ലാം നിങ്ങൾക്കാവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. കൊടുക്ക് അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ, മുഴുവൻ ധർമ്മമായിട്ട് കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നിന്റെ കയ്യിൽ ഒന്നുമില്ലാത്ത അവസ്ഥ വരുന്നു. കുടിക്കാനൊന്നുമില്ല, തിന്നാനൊന്നുമില്ല, സ്വന്തം സുരക്ഷിതത്വത്തിനൊന്നുമില്ല. ഇതെല്ലാം ആവശ്യമാണെന്ന് സ്വർഗസ്ഥനായ പിതാവിനറിയാം. കൊടുക്കുന്നതിൻ്റെ കാരണം പിതാവിലുള്ള നിന്റെ വിശ്വാസമാണ്. പിതാവ് തമ്പുരാൻ പിതാവായിട്ട് കൂടെയുണ്ട്. അവൻ എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം നോക്കിക്കോളുമെന്നുള്ള പ്രത്യാശ, വിശ്വാസം, ആ വിശ്വാസമുള്ളവനെ കൊടുക്കാൻ പറ്റുള്ളൂ. തമ്പുരാൻ പിതാവായിട്ട് കൂടെയുണ്ട്. അതുകൊണ്ട് അവൻ എൻ്റെ ജീവിതത്തെ കൊണ്ടു നടക്കുമെന്നുള്ള വലിയ വിശ്വാസമുള്ളവനെ കണ്ണുമടച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. തിരിച്ചു കിട്ടുകയല്ലാത്തപ്പോൾ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് അറിയാതെ നീ തമ്പുരാൻ്റെ സ്വഭാവത്തിലേക്ക് വളരുകയാണ്. എല്ലാം കൊടുക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവത്തിലേക്ക്, എല്ലാം കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്ക് കൊടുത്തു കൊടുത്ത് അവസാനം മിച്ചമുണ്ടായിരുന്ന ജീവൻ പോലും അത് കുരിശിൽ ശരീരവും രക്തവും അന്ത്യത്താഴത്തിൽ കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വലിപ്പത്തിലേക്ക് നീ വളരുന്നു. എല്ലാം കൊടുക്കുന്നവനാകുന്ന ദൈവിക സ്വഭാവം നിന്നിൽ വളർന്നു വരുന്നു. അപ്പോഴാണ് ജീവൻ നിത്യതയിലേക്ക് വളരുന്നത്, നിന്റെ ജീവൻ ദൈവികതയെ തൊടുന്നത്. ഇതാണ് ഈശോ ആവശ്യപ്പെടുന്നത്. ആ വഴിയായി ഈശോ കാട്ടിത്തരുന്നത് ദൈവികനാകാനുള്ള വഴി, ദൈവമകനാകാനുള്ള വഴി, ദൈവത്തിൻ്റെ മകളാകാനുള്ള വഴി, ദൈവികത സ്വന്തമാക്കാനുള്ള വഴി, നിത്യജീവൻ അവകാശപ്പെടുത്താനുള്ള വഴി, സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടാനുള്ള വഴി. കൊടുക്കുക, ധർമ്മമായി നിനക്ക് കിട്ടിയതെല്ലാം കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, നീ പഠിപ്പിക്കുന്ന ഈ ജീവിതത്തിൻ്റെ അമൂല്യമായ സത്യം സ്വീകരിക്കാനുള്ള കൃപയും മനസ്സും എന്നിൽ നീ ഒരുക്കുക. നാഥ, നീ പറയുന്നു, ദേ ഉള്ളതെല്ലാം ധർമ്മമായിട്ട് കൊടുക്ക്. അത് സമ്പത്താകാം, സമയമാകാം, നിൻ്റെ സാന്നിധ്യമാകാം, നിൻ്റെ ജീവിതമാകാം. ഈശോയെ, നീ എന്നോട് കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. കൊടുക്കാനും അങ്ങനെ കൊടുക്കുന്നതിലൂടെ നിന്നിൽ ശരണപ്പെട്ടുകൊണ്ട് കൊടുക്കാനും, എല്ലാം കൊടുത്തു കഴിഞ്ഞാലും നീ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം, നീ നടത്തുമെന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തോടെ കൊടുക്കാനും. അങ്ങനെ കൊടുക്കുമ്പോൾ ഞങ്ങൾ നിത്യതയിലേക്ക് വളരുന്നത് തിരിച്ചറിയാനുമുള്ള കൃപ തരിക. നാഥ, നീ തന്നെ നിൻ്റെ ഈ ചൈതന്യം എൻ്റെ മനസ്സിൽ ഉരുവാക്കുകയും വളർത്തുകയും എൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്യണമേ. ആമേൻ.
ഈ ഗാനം ആലപിച്ചത് കെ എസ് ചിത്രയാണ്. രചന റെജി ഐബ്രഹം, പിന്നെ സംഗീതം ജെറി അമൽ ദേവ്. നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 19-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണ്.